மச்சானே தப்படிக்கிட தகிலடிக்கிடமே அடி ரசாத்தி ஆசப்பட்டொரு ஜோக்கம் எத்தியடி
സാറിന്റെ അടുത്ത പുറത്തൊരു വേഷം തന്നെ പൊരിക്കും ഞാൻ.
അവൻ ഫോട്ടോജനിക്കാണ്.
എന്താണ്
ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരെ അഭിനയിക്കാറുണ്ടാ?
വല്ല റബ്ബർ വെട്ടാൻ പോണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും.
ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവെച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ.
ഇനി അവൻ ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്നാ
പറയുന്നത്.
സിനിമയിലെ നായകന് ചില സവിശേഷതകളൊക്കെ വേണമെന്നാണ് വൈപ്പ്. അതൊന്നുമില്ലെങ്കിലും നായകവേഷം ആഗ്രഹിച്ച, അങ്ങനെ കൊതിച്ച കിച്ചു എന്ന കൃഷ്ണൻ നായർ ഇപ്പോൾ തിയേറ്ററുകളിൽ ഹീറോ ആവുകയാണ്. കിച്ചുവിന്റെ കഥ പറയുന്ന കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന സിനിമ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആകുന്നു. തുടർച്ചയായ രണ്ടാം ചിത്രവും ഹിറ്റാക്കി നാദൃശ സംവിധാനത്തിലും തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ആ നാദൃശയാണ് ഇന്ന് എസ് ബി എസിന്റെ പ്രേക്ഷകരോട് സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത്. നാദൃശ, ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതിന് അതിന് സമയം അനുവദിച്ചതിന് നന്ദി. ആദ്യം തുടർച്ചയായ രണ്ടാം വിജയം എങ്ങനെ തോന്നുന്നു?
ആദ്യത്തെ സിനിമ മൾട്ടി സ്റ്റാർ, രണ്ടാമത്തെ സിനിമയിൽ പുതുമുഖം. ഈ ആദ്യത്തെ സിനിമയിലാണ് പുതുമുഖത്തിൽ ജനങ്ങൾ കാണാനായിട്ട് ചിലർ മടി ഉണ്ടാവും, അത് തിരിച്ചറിവാണ്. കാരണം ആദ്യത്തെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ ചാൻസ് വെച്ച് വന്ന റൈറ്റേഴ്സിൽ ഒരാളാണ് വിഷ്ണു. ആദ്യത്തെ സിനിമയുടെ റൈറ്റേഴ്സ് ഇവര് തന്നെയായിരുന്നു, രണ്ടാമത്തെ സിനിമയുടെ റൈറ്റേഴ്സ് ഇവര് തന്നെയായിരുന്നു. ബിപിൻ ജോർജ്, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ രണ്ടുപേരും ആദ്യത്തെ സിനിമയിൽ ഈ രണ്ടുപേരും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വന്നു. അതിൽ നിന്ന് ഞാൻ ഇവരെ ഒഴിവാക്കിയിട്ട് മൂന്ന് മൾട്ടി സ്റ്റാർസിനെ വെച്ചിട്ട് ആ പടം ചെയ്തു. രണ്ടാമത്തെ സിനിമയിൽ ഇവര് വേറെ സ്റ്റാറിനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തു ഒരു സിനിമ. ആ സിനിമയിൽ ആ സ്റ്റാറിന് ആ സ്റ്റാറിനേക്കാൾ നല്ലത് വിഷ്ണു തന്നെ അഭിനയിക്കുന്നതാണെന്ന് തിരുത്താങ്ങൾ പറയേണ്ടി ഒരു പറയേണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇതിന് രണ്ടും കാരണം ആ സ്ക്രിപ്റ്റിന്റെ ബലം. ഞാൻ സ്ക്രിപ്റ്റാണ് ഹീറോ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ സ്ക്രിപ്റ്റിൽ ആര് അഭിനയിക്കണം എന്ന് തീരുമാനിക്കുക, ആ അങ്ങനെ തീരുമാനിക്കപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ആ സിനിമയിൽ നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുകയില്ലെന്ന് തീരുമാനിക്കുന്ന സമയം അതാണ്. പക്ഷെ ആദ്യത്തെ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഈ പുതിയ ആളെ വെച്ച് പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ ആളുണ്ടാവില്ലായിരുന്നു. അത് സക്സസ് ആയതിന്റെ പേരിലാണ് രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താനായിട്ട് പറ്റിയത് തന്നെ.
നാദൃശ, സിനിമയിൽ പുതുമുഖമല്ല, പക്ഷെ സംവിധാനം കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും കാലം സിനിമയിൽ പ്രവർത്തിച്ചതിന്റെ പരിചയം, സിനിമയുമായി അടുത്തു നിന്നതിന്റെ, സിനിമയുടെ അരികുകളിലൂടെ എല്ലാ കാലത്തും നാദൃശയുടെ പേരുകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ സംവിധാനത്തിലേക്ക് വരുന്നു, എന്നിട്ടും രണ്ടാമത്തെ ചിത്രം വേണ്ടി വന്നു ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം കിട്ടാൻ, അത് തിരക്കഥയുടെ കരുത്തുകൊണ്ട് മാത്രമാണോ?
ഞാൻ പറഞ്ഞില്ല, അതിന് ഉത്തരം ആണ്. ആദ്യത്തെ സിനിമയിൽ ഞാൻ പുതുമുഖത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ജനങ്ങൾ കാണാനായിട്ട് ഒരു ഇനീഷ്യൽ പുള്ളിങ് എത്ര നന്നായിട്ട് ഓടിയാലും അത് ഇവിടെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ തന്നെയാണ് തുറന്നു
സംഭവിച്ചത്.
സിനിമ ആയിരിക്കും, പക്ഷെ സിനിമകള് ഞങ്ങൾ പുറത്തറിഞ്ഞു വരുമ്പോഴേക്കും സിനിമ തിയേറ്ററിൽ പോകും. അവസാനം ടിവിയിൽ വന്നു കഴിയുമ്പോൾ
ടിവിയിലും ഡിവിഡിയും ഒക്കെ വളരെ ഹിറ്റാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് പല സിനിമകൾക്കും. ഈ കിച്ചു എന്ന് പറയുന്ന കഥാപാത്രം സത്യത്തില് നാദൃശയ്ക്ക് ഒരു പക്ഷേ അപരിചിതനായ കഥാപാത്രം ഒന്നും ആയിരിക്കില്ല, കാരണം ഒരുപാട് പേരെ സിനിമയിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് മാർഗദർശിയായി നിന്നിട്ടുള്ള ആളാണ് നാദൃശ. അതുപോലെ തന്നെ വിഷ്ണു ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിന്റെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചിട്ടുള്ള ഒരു ഒരു ട്രാൻസിഷൻ സത്യത്തിൽ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു വേഷത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു നായകനായി മാറുന്നു. അപ്പൊ നാദൃശയെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും, പലരെയും സിനിമയിലേക്ക് കടത്തിവിട്ടിട്ടുള്ള ഒരാളാണ് നാദൃശ. അങ്ങനെ നാദൃശയെ കാണാൻ വേണ്ടി പലരും വന്നിട്ടുണ്ടാവാം, വേഷങ്ങൾ ആഗ്രഹിച്ച് വന്നിട്ടുണ്ടാവാം. അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ മൗൾഡ് ചെയ്യുമ്പോൾ ഈ ഈ ഇങ്ങനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഞാന് എന്റെ അടുത്ത് ഇങ്ങനെ ഡാൻസ് വരാതെ നമ്മുടെ സുഹൃത്തുക്കളെ പലരെയും ഡയറക്ടറിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. തെലുങ്കുമാറിനെ റെക്കമെൻഡ് ചെയ്ത് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഇയാൾ നല്ല നടന്നാണ് ഒരു ഡാൻസ് കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചിരുന്നുണ്ട്. അത് സൗഹൃദങ്ങളുടെ പേരിലാണ്. പിന്നെ ഇപ്പോ ഈ ഡാൻസ് ചോദിച്ച് നടക്കുന്നവരെ ഒരുപാട് പേര് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോ എല്ലാ ലൊക്കേഷനിലും ഉണ്ടാവും. അവരെല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും വലിയ താരവും എന്നുള്ളൊരു വിശ്വാസം വെച്ചല്ല, അവര് നല്ല രക്ഷപ്പെടും. അവര് കുറച്ച് കഴിയുമ്പോ അതേ കാറ്റഗറി തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അതെല്ലാം ഈ പറഞ്ഞ പോലെ അവസരങ്ങളാണ് എല്ലാവരും സ്റ്റാർട്ട് ആക്കുന്നത്. എന്ന് വെച്ചിട്ടിപ്പോ നമുക്ക് വന്ന് ചാൻസ് ചോദിക്കുന്ന എല്ലാവർക്കും വേഷം കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ വന്ന് ഇപ്പൊ എന്റെ അടുത്ത് ചാൻസ് ചോദിക്കുന്നവരെ മുഴുവനും അവരോട് സഹതാപം തോന്നിട്ട് ഞാൻ എല്ലാവരും വിളിച്ചിട്ട് വലിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കാനായിട്ടുള്ളൊരു അവസ്ഥ ഞാനായിട്ടില്ല.
സിനിമയിലേക്ക് വന്നാൽ അമർ അക്ബർ ആന്റണിയിൽ നിന്ന് കട്ടപ്പനയിലെ ഋത്വികൃഷ്ണനേക്ക് വരുമ്പോൾ എന്തൊക്കെ കൂടുതലായി നാദൃശ പഠിച്ചു?
കുറച്ച് കോൺഫിഡൻസ് ലെവൽ വന്നു. അത് എല്ലാ മേഖലകളിലും സംവിധാനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിലും അത് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് ലെവലും വന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതിപ്പോ ഇത് കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിന്റെ മേലിലായിരിക്കും കോൺഫിഡൻസ് ലെവൽ. ആ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കുന്ന പക്വതയാണ് സിനിമയിൽ കാണുന്നത്.
വിഷ്ണുവിന്റെ അഭിനയം അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ അതിനേക്കാൾ ഏറെ ഇപ്പോൾ പ്രകീർത്തിക്കപ്പെടുന്നത് സലീംകുമാറിന്റെ ഒരു ഒരു തിരിച്ചുവരവ്. ഇടക്കാലത്ത് കുറച്ചുനാൾ സിനിമ കുറവായിരുന്നു, അല്ലെങ്കിൽ അത്ര മുഴുനീള വേഷങ്ങൾ കിട്ടാതിരുന്നു. അങ്ങനെ ഒരു ഇതിലേക്ക് ഈ സിനിമയിൽ സലീംകുമാർ വളരെ വേഗം കടന്നു വരികയും വളരെ കരുത്തുള്ള ഒരു കഥാപാത്രത്തെ സലീംകുമാർ ഈ സിനിമയിൽ ചെയ്യുകയും ചെയ്തു. അതൊരു പക്ഷേ താങ്കൾക്കും സലീംകുമാറിനും തമ്മിലുള്ള ഒരു ഒരു കെമിസ്ട്രിയുടെ ഭാഗമാണോ?
സലീംകുമാർ തിരിച്ചു നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എല്ലാ ഓഡിയൻസിനെ പോലെ എനിക്ക്.
അതെ അതെ അതെ.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സിനിമ മേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കൂട്ടായ തീരുമാനമായിരുന്നു സലീംകുമാറിന് തിരിച്ചുകൊണ്ടിട്ടുള്ളത്. അത് തന്നെ റൈറ്റേഴ്സിനും അറിയാം, സലീമിന്റെ റേഞ്ച് അറിയാവുന്നതാണ്, സ്ലാങ് അറിയാവുന്ന മീൻസരിക്കാരാണ് അവര്.
അപ്പൊ
സലീംകുമാർ ഏത് ടൈപ്പ് പറയും എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരതിന്റെ പേരിൽ അത് ടോണിൽ എഴുതി വെക്കാൻ പറ്റി അതേ ഡയലോഗ്സ്, ആ ഡയലോഗ്സ് പറയാനായിട്ടുള്ള ആരോഗ്യം ദൈവം സലീംകുമാർ ഈ സിനിമ നമുക്ക് കൊടുത്തു. സലീമിന്റെ ആരോഗ്യസ്ഥിതി നന്നായി, അതെല്ലാം ഇവരെ കൂടെ ചെയ്തു.
മാദർഷ സിനിമയ്ക്കും മിമിക്രിയിലും ഒക്കെ കൃത്യമായി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് മാദർഷ. ഈ ഈ സിനിമയും അത്തരത്തിലൊരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു സിനിമയാണ് ഒരർത്ഥത്തിൽ. ഒരുപക്ഷെ അമറക് ബ്രാൻഡിനി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയുമായി ഒരുങ്ങുന്ന സമയത്ത് മാദർഷ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ചോദ്യം ദിലീപ് ആയിരിക്കുമോ നായകൻ എന്നാണ്. ഈ സിനിമയിൽ ദിലീപ് ഉണ്ട്, ദിലീപ് നിർമ്മാതാവിന്റെ വേഷത്തിൽ. അത് ഈ സൗഹൃദത്തിന്റെ കൂട്ടായ്മയുടെ ഒരു ഭാഗം തന്നെയല്ലേ?
അല്ല, ഇതൊരു പരീക്ഷണ ചിത്രം നിർമ്മിക്കാനായിട്ട് മറ്റാരേക്കാളും എടുക്കുന്ന ദിലീപ് തന്നെയാണ്. എന്നെ കൃത്യമായിട്ട് അറിയാത്ത ദിലീപാണ്. അപ്പൊ എന്റെ കൂടെ കഴിഞ്ഞ പടം ചെയ്ത ഡോക്ടറും വന്നു. ഡോക്ടർ പറഞ്ഞ് ഞാനൊന്നും കാണാൻ നാഷ ആദ്യത്തെ സിനിമ ഏൽപ്പിച്ചാളാണ്. പക്ഷെ അത്ര കുറച്ച് എനിക്ക് നാഷയിൽ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് വിശ്വസിക്കുന്നവരെ ചതിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാന് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്ന ആൾക്കാരെ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല.
ഇനി ഒരു പക്ഷെ ആദ്യ സിനിമ ചെയ്യാൻ ഒരുങ്ങിയപ്പോ തൊട്ട് ചോദിച്ച ചിലപ്പോ ഈ ഇന്റർവ്യൂവിലും നാദർഷ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം, ദിലീപിനെ വെച്ചപ്പോഴായിരിക്കും ഒരു സിനിമ?
അത് സമയമായിട്ടില്ല. അതിന് സബ്ജക്ട് രണ്ടുപേർക്കും കൂടി ഒരുമിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് വേണം. പിന്നെ വെറുതെ തമാശകൾ
മാത്രമല്ലല്ലോ,
മറ്റുള്ളവരെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷൻ അല്ല ദിലീപിനെ കുറിച്ച് ചെയ്യും. ആ എക്സ്പെക്ടേഷൻ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള
അതിനുവേണ്ടി മലയാളികൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ടാകും. നാദർഷയുടെ സിനിമയിൽ ഗ്യാരണ്ടി ഉള്ള ഒരു കാര്യം പാട്ടാണ്. പാട്ടും ഗംഭീരമാകുന്നുണ്ട്. വളരെ ഈസി ആയിരുന്നു, കാരണം നേരത്തെ ഉള്ള സിനിമകളിലെ പാട്ടുകളും ഹിറ്റായിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഹിറ്റാകുന്നുണ്ട്. ഇപ്പൊ ഹിറ്റ് ചാർട്ടിൽ ഇപ്പൊ തന്നെ പാട്ടുകളൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞു. വളരെ ഏറ്റവും നാദർഷയ്ക്ക് നന്നായി അറിയാവുന്ന ഒരു മേഖലയാണ് ഗാനരംഗം അല്ലെങ്കിൽ സംഗീതം. അത് വളരെ ഈസിയായി ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെയായിരുന്നു.
ഞാൻ സ്റ്റേജ് സിംഗറാണ് ബേസിക്കലി. അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഇനിയിപ്പോ എത്ര പടം ചെയ്താലും അതിന്റെ പടത്തിന്റെ റിലീസിംഗിന്റെ ഈ പടത്തിന്റെ റിലീസിംഗിന്റെ ഡേറ്റില് ഞാൻ ബഹറില് ദാസേട്ടൻ കൂടെ സ്റ്റേഷൻ ചെയ്തിരുന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ ഡയറക്ട് ചെയ്യുന്നവരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേജ് ഷോസ് ആണ് എന്റെ നിലനിൽപ്പ്. ഞാൻ അത് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മാത്രമേ സ്റ്റേജ് ഷോ പിടിക്കാതെ ഉള്ളൂ, ബാക്കിയെല്ലാ സമയത്തും സ്റ്റേജ് ഷോ ചെയ്തു. അപ്പം സ്റ്റേജിൽ എങ്ങനെയുള്ള പാട്ടുകളാണ് കേൾക്കുന്നതെന്ന് അറിയാം. അത് അത് സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പൊ ഓഡിയൻസിനെ ആവശ്യപ്പെടുന്ന ഓഡിയൻസ് ആൾക്കാർ ഏറ്റുപാടുന്ന പാട്ടുകൾ അത് സിനിമയ്ക്ക്. പിന്നെ വേറെ കാര്യമുണ്ട്, സിനിമയിൽ സിറ്റുവേഷനും കൂടി യോജിക്കണം, അല്ലാതെ വെറുതെ ഓഡിയൻസിന് ഏറ്റുപാടാനുള്ള പാട്ടുകൾ കൊണ്ടുവന്നാൽ നമുക്ക് സിനിമയിൽ പറ്റാതെ ഏറ്റുപെട്ടേ
പോകും. നാദർഷയുടെ സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെയാണ് നരേന്ദ്രമോദി ഒരു ബോംബ് പൊട്ടിച്ചത്. അത് ഇപ്പോ 500,000 നോട്ടുകൾ നിരോധിച്ചത് സിനിമയുടെ കളക്ഷനെ ബാധിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അത് ബാധിച്ചിട്ടില്ല, പക്ഷെ ബാധിക്കുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ.
സിനിമ നല്ലതായതിന്റെ പേരിൽ ബാധിച്ചില്ല.
വളരെ നന്ദി ആവശ്യ നിങ്ങളോട് പ്രകാരം സംസാരിച്ചതിന്. SBS ന്റെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള നന്ദി കൂടി അറിയിക്കുന്നു.